2024 മാർച്ച് 21 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. പിഴ, വെറും നാക്കുപിഴ. ശ്രീകുമാർ പള്ളിയിലേട്ട് എഴുതുന്നു, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ പലർക്കും കണ്ടകശിനി ആണെന്ന് തോന്നുന്നു. കാരണം പലരും പറയുന്ന പല കാര്യങ്ങളും വിവാദങ്ങൾക്ക് വഴിയേക്കുകയാണ്. ചിലതൊക്കെ 2-3 ദിവസങ്ങളിലെ ചർച്ചകളോടെ കെട്ടടങ്ങും, മറ്റു ചിലതാവട്ടെ രാഷ്ട്രീയ എതിരാളികളുടെ ചുട്ട മറുപടിയോടെ അവസാനിക്കും. പക്ഷേ പറയുന്ന വസ്തുതകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചില സംശയങ്ങൾ തോന്നാം. ഇതെല്ലാം നാക്കുപിഴയാണോ അതോ ബോധപൂർവം ആയി ഉണ്ടാവുന്ന നാക്കുളക്കലാണോ? നല്ല രാഷ്ട്രീയക്കാർ ഏറ്റവും മികച്ച അഭിനേതാക്കൾ കൂടിയാണല്ലോ. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലമായതിനാൽ വരും ദിവസങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പലവിധ നാക്കുപിഴകളും പുറത്തു വന്നേക്കാം. അതെല്ലാം കേൾവിക്കാർ നിരുപാധികം. ക്ഷമിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യനുമെതിരെ രാഷ്ട്രീയത്തിലെ സരസ പ്രഭാഷകൻ ഉടുമ്പൻചോല MLA MM മണി നടത്തിയ ചില പരാമർശങ്ങളാണ് ഏറ്റവും ഒടുവിലായി കിടന്നു കറങ്ങുന്നത്. നെടുങ്കണ്ടത്തിന് സമീപം തൂക്കുപാലത്ത് ഒരു അനുസ്മരണ ചടങ്ങിലായിരുന്നു മണിയുടെ നർമ്മ ഗർഭമായ പ്രസംഗം. ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നുമായിരുന്നു മണിയുടെ പരാമർശം. ഇപ്പോ പൗഡറൊക്കെ പൂശിയ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഡീൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കല്ലോ, അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി ചുമ്മാതെ വന്നിരിക്കുക? ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശിയിട്ട് പടവും എടുത്ത് അങ്ങനെ പോകുന്നു മണിയാശന്റെ വാക്ചാതുരി. MM മണിയുടെ നാക്ക് വിവാദമാകുന്ന ഇതാദ്യമല്ല. 1, 2, 3 പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ ഏറെ പ്രസിദ്ധനാക്കിയത്. അന്ന് എല്ലാ മാധ്യമങ്ങളും വളരെ കെട്ടിയാഘോഷിച്ച പ്രസംഗത്തിന്റെ പരിസമാപ്തി മണിയുടെ ജയിൽവാസമായിരുന്നു. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ 3 കൈയേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ചില ഉദ്യോഗസ്ഥർക്കെതിരെ മണി സരസമായ ചില പരാമർശങ്ങൾ നടത്തി. അതും അദ്ദേഹത്തിന്റെ തലപ്പാവിലെ പുൻതൂവലാണ്. നാക്കുപിഴക്കാരുടെ ഗുരുഭൂതനായി കണക്കാക്കുന്നത് അന്തരിച്ച മുൻമന്ത്രിയും കേരള കോൺഗ്രസ് നേതാവും ആയിരുന്ന R ബാലകൃഷ്ണപിള്ളയാണ്. 1985 K കരുണാകരൻ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി ആയിരിക്കെ അദ്ദേഹം എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ കേരള കോൺഗ്രസ് സമര പ്രഖ്യാപന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗമാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന പേരിൽ പ്രസിദ്ധമായത്. പാലക്കാട്ട് അനുവദിക്കാമെന്നേറ്റ റെയിൽവേ കോച്ച് ഫാക്ടറി കേരളത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് പഞ്ചാബിലേക്ക് കൊണ്ടുപോയതിനെ പറ്റിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഇത് രാജീവ് ഗാന്ധി പഞ്ചാബുകാരെ പ്രീതിപ്പെടുത്താനാണെന്നും ചെയ്തതെന്ന ധാരണയിൽ കേരളത്തോടുള്ള അവഗണന തുടർന്നാൽ ഇവിടുത്തെ ജനങ്ങൾ പഞ്ചാബിലെ ജനങ്ങളെപ്പോലെ സമരത്തിന് ഇറങ്ങേണ്ടി വരുമെന്ന സൂചനയാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ നൽകിയത്. ഏകകക്ഷി ഭരണമെന്ന ആവശ്യമായി അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജി കാർത്തികേയൻ ശക്തമായി നിലകൊള്ളുന്ന കാലഘട്ടം. പിള്ളയുടെ പ്രസംഗം സത്യപ്രതിജ്ഞ ലംഘനം ആണെന്നും പിള്ള മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ആവശ്യമുയർന്നു. സംഭവം ഹൈക്കോടതി വരെ തൊതുതാൽപര്യ ഹർജിയായി എത്തി. ജസ്റ്റിസ് രാധാകൃഷ്ണ മേനോന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ പിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിള്ളയുടെ രാജിയെക്കുറിച്ചും തുടർ നടപടികളെക്കുറിച്ചുമുള്ള പത്രപ്രവർത്തകരുടെ തുടർച്ചയായ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്ത് പിള്ള ഏത് പിള്ള എന്ന കരുണാകരന്റെ മറുചോദ്യവും പിന്നീട് പ്രസിദ്ധമായി. രാഷ്ട്രീയക്കാർക്കുണ്ടാവുന്ന നാക്കുപിഴയുടെ യഥാർത്ഥ വസ്തുത കണ്ടുപിടിക്കാൻ പേരുകേട്ട മനഃശാസ്ത്രജ്ഞന്മാർക്ക് പോലും സാധിക്കില്ലെന്നതാണ് സത്യം. കാരണം അവർ നടത്തുന്ന പരാമർശങ്ങൾ സ്വയം അറിഞ്ഞാണോ അതോ മനഃപൂർവമാണോ എന്നത് അവർക്ക് മാത്രം നിശ്ചയമുള്ള കാര്യമാണ്. പ്രസംഗിക്കാൻ ഒരു മൈക്കും കൈയടിച്ചു കേൾക്കാൻ മുന്നിലൊരു സദസ്സുമുണ്ടെങ്കിൽ കാട് കയറി സഞ്ചരിക്കാൻ തെല്ലും മടിയില്ലാത്തവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ നല്ലൊരു പങ്കും. കൈയടിക്ക് ഊക്ക് അനുസരിച്ച് അവർ നടത്തുന്ന പ്രയോഗങ്ങളുടെ നിലവാരം മെച്ചപ്പെടും. നിലവിൽ ഇക്കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ കട്ടയ്ക്ക് നിൽക്കുന്നത് 2 പേരാണ്, MM മണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും. മണിയുടെ പ്രകടനത്തിന് മൂർച്ച കൂടുമെങ്കിലും സ്വാഭാവികത കുറവ എന്നതാണ് പ്രധാന പോരായ്മ. തിരുവഞ്ചൂർ തീർത്തും സ്വാഭാവികമായ പ്രകടനമാണ് നടത്താറുള്ളത്. മുൻനിരയിലുള്ള മറ്റൊരു പ്രധാന താരം മന്ത്രി കൂടിയായ V ശിവൻകുട്ടിയാണ് ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് നിയമസഭയിൽ, രമേശ് ചെന്നിത്തലയും തെറ്റില്ലാത്ത പ്രകടനം നടത്താറുണ്ട്. എങ്കിലും പ്രകടനത്തിൽ സ്ഥിരത പോരാ. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളി മേഖലയിൽ പെമ്പിളെ ഒരുമേ എന്ന സംഘടന നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയിലെത്തിയപ്പോൾ പെമ്പിളെ ഒരുമേ എന്നത് പെമ്പിളെ എരുമേ എന്നാക്കിയ തിരുവഞ്ചൂർ നിയമസഭയ്ക്ക് നൽകിയ ചിരിസദ്യ ആരും മറന്നിട്ടില്ല. 2014 തിരുവഞ്ചൂർ സാംസ്കാരിക വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അന്നത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം നടത്തുമ്പോൾ മികച്ച നടിക്കുള്ള അവാർഡിന് തിരഞ്ഞെടുത്ത നസ്രിയയുടെ പേര് നുസ്രിയ എന്ന് പറഞ്ഞതും തിരുവഞ്ചൂർ നർമ്മ കൈരളിക്ക് തന്റെ സംഭാവന നൽകി. മാത്രമല്ല അവാർഡ് ദാന ചടങ്ങിൽ കേരളത്തിന്റെ പ്രിയതാരം മോഹൻലാലിനെ കണ്ണുണ്ണി ആക്കുകയും ചെയ്തു. മലയാളത്തിന്റെ കണ്ണിലുണ്ണി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും നാക്കിന് ഉദ്ദേശം മനസ്സിലായില്ല. 2021 സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം പറയാൻ പോയതാണ് ഗണിതശാസ്ത്രത്തിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത മന്ത്രിക്ക് പണിയായത്. മറ്റ് സംസ്ഥാനങ്ങളിലെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് രാജ്യത്ത് മൊത്തം 35 സംസ്ഥാനങ്ങൾ അല്ലേ എന്ന് അടുത്തിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനോട് ശിവൻകുട്ടി ചോദിച്ചത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ ജി സുധാകരനും യുഡിഎഫിലെ ഡി സുഗതനുമാണ് മുഖ്യ സ്ഥാനാർത്ഥികൾ. ലീഡർ കെ കരുണാകരനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ഡി സുഗതൻ ആ സമയത്ത് ലീഡറുമായി അത്ര നല്ല അടുപ്പത്തിലല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയ ലീഡർ തന്റെ പ്രസംഗം അവസാനിപ്പിക്കും മുൻപ് ഒരു പരാമർശം നടത്തി. ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുധാകരന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന്. ഇത് കേട്ട് സുഗതൻ ഞെട്ടിയെങ്കിലും ലീഡറെ നന്നായിട്ടറിയാവുന്ന നേതാക്കൾക്ക് പിടികിട്ടി. നാക്കുപിഴ എങ്ങനെ വന്നു എന്ന്, അമേരിക്കയിൽ ചായ കുടിക്കും പോലെയാണ് ബലാത്സംഗങ്ങൾ എന്ന് പണ്ട് ഇ കെ നയനാർ പറഞ്ഞത് കേരളത്തിലുണ്ടാക്കിയ ബഹളവും ചില്ലറയല്ല. ഇതുകൂടി കേൾക്കണേ, സംസാരിക്കുമ്പോൾ ചില നാക്കുപിഴകൾ സാധാരണമാണ്. ചിലർ കരുതി കൂട്ടി പിഴവുകൾ വരുത്താം, പക്ഷേ കേൾക്കുന്നവർക്ക് മനംപിരട്ട് ഉണ്ടാകും വിധമുള്ള പിഴവുകൾ ആർക്കായാലും അത്ര ഭൂഷണമല്ല.